Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പെസഹാക്കാലം നാലാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10:11-18 വാക്യങ്ങൾ. ജെറൂസലത്ത് വച്ച് ദേവാലയ സമർപ്പണ തിരുനാളിൽ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷം പ്രതിപാദിക്കുന്നത്. റോമൻ കലണ്ടർ പ്രകാരം ഡിസംബർ മാസത്തിന്റെ അവസാനത്തിലാണ് ഈ തിരുനാൾ, ദേവാലയത്തിന്റെ സമർപ്പണ തിരുനാൾ, ആചരിക്കപ്പെടുന്നത്. ഈശോ ദേവാലയത്തിന്റെ ഉൾഭാഗത്ത് ബലിയർപ്പണത്തിന്റെ വിശുദ്ധ സ്ഥലത്തോട് ചേർന്നായിരിക്കണം നിന്നിരുന്നത്. കാരണം അതുകൊണ്ടാണ് അവിടുന്ന് ആടിനെക്കുറിച്ചും ആട്ടിൻ പറ്റത്തെക്കുറിച്ചും സംസാരിച്ചത്. ഇവിടെ ഈശോ സ്വയം നല്ല ഇടയനായിട്ട് തന്നെ തന്നെ ഒരു നല്ല ഇടയനായിട്ട് അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നു. ഞാൻ നല്ലിടയനാണ്, ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിക്കില്ല, എൻ്റെ കയ്യിൽ നിന്നും ആർക്കും അവയെ തട്ടിക്കൊണ്ടുപോകാനാവില്ല. ക്രിസ്തുവിൻ്റെ സ്വരം ശ്രവിക്കാത്ത ആർക്കും അവിടുത്തെ ശിഷ്യരായിരിക്കാനാവില്ലെന്ന് ഈ വചനം പ്രസ്താവിക്കുന്നു. ഈ സുവിശേഷ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന കേൾക്കുക അല്ലെങ്കിൽ ശ്രവിക്കുക എന്ന ക്രിയ അതിൻ്റെ ഉപരിപ്ലവമായ അർത്ഥത്തിലല്ല എന്ന് നാം മനസ്സിലാക്കണം. കാരണം ഈ വാക്കുകൾക്ക് പ്രതിബദ്ധതയുള്ള ആഴമായ അർത്ഥമുണ്ട്. ഇവിടെ കേൾവി എന്ന് പറയുമ്പോൾ പരസ്പര ധാരണയുടെ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇടയൻ്റെ ധാരണയും പരിചയമുള്ള സ്വരവും ശ്രവിക്കുമ്പോഴാണ് ആടുകൾക്ക് അയാളെ വിശ്വസ്തതയോടെ ധൈര്യത്തോടെ അനുഗമിക്കാൻ സാധിക്കുന്നത്. അതിനാൽ ഈ സുവിശേഷ ഭാഗം നമ്മോട് പറയുന്നത് ചെവിയുടെ ബാഹ്യമായ കേൾവിയെക്കുറിച്ചല്ല, മറിച്ച് ആന്തരികമായ ശ്രവണത്തെക്കുറിച്ചും ഉൾക്കൊള്ളുന്നതിനെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് ഈശോ ഇവിടെ. ഇന്ന് സുവിശേഷം വരച്ചു കാട്ടുന്ന ഇടയൻ്റെയും ആടുകളുടെയും ചിത്രം ക്രിസ്തുവിനോട് നമുക്ക് ഓരോരുത്തർക്കും എന്നും ഉണ്ടായിരിക്കേണ്ട വളരെ അടുത്ത അല്ലെങ്കിൽ സ്ഥായിയായ ബന്ധത്തിൻ്റെ ചിത്രമാണ്. അവിടുന്ന് നമ്മുടെ നാഥനും ഇടയനും ഗുരുവും സുഹൃത്തും മാതൃകയുമാണ്. സർവോപരി അവിടുന്ന് നമ്മുടെ രക്ഷകനാണ്. സുവിശേഷത്തിലെ അടുത്ത വചനം പറയുന്നത് ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോകില്ല, മറ്റൊരാൾക്കും അവയെ എൻ്റെ കയ്യിൽ നിന്നും തട്ടിക്കൊണ്ടുപോകാനും ആവില്ല. ആർക്കാണ് ഇത്ര ആധികാരികമായി സംസാരിക്കാനാവുന്നത്? അത് ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. കാരണം അവിടുത്തെ കരങ്ങൾ പിതാവിൻ്റേതാണ്, അവിടുന്ന് പിതാവിൽ നിന്നുമുള്ളവനാണ്. പിന്നെ അവയെ നൽകിയ പിതാവ് എല്ലാവരെയുംക്കാൾ കരുത്തനാണ്, ശക്തനാണ്, വലിയവനാണ്. ക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ സമ്പൂർണ്ണ സുരക്ഷിതത്വവും ആഴമായ കാരുണ്യവും പ്രകടമാക്കുന്നതാണ്. കുരിശിയാഗത്തിൽ എന്നേക്കുമായി വെളിപ്പെടുത്തപ്പെട്ട ആ ദിവ്യസ്നേഹത്തിലും കാരുണ്യത്തിലും പിതാവിനോട് ക്രിസ്തു പൂർണ്ണമായി ഐക്യപ്പെട്ടിരിക്കുന്ന നമുക്കുള്ള സമഗ്രമായൊരു വെളിപ്പെടുത്തലാണ് ഈ വചനം. അസീസിയിലെ ഫ്രാൻസിസിനെക്കുറിച്ച് ഒരു കഥയുണ്ട്. ദൂരെ എങ്ങോ സുവിശേഷം പ്രചരിപ്പിക്കാൻ പോയിരിക്കുകയായിരുന്നു ഫ്രാൻസിസിൻ്റെ രണ്ട് സഹോദരന്മാർ. രാവ് ഏറെയായിട്ടും അവർ മടങ്ങിയെത്തിയില്ലത്രേ. പടിവാതിക്കൽ കാത്തിരിക്കുകയായിരുന്ന ഫ്രാൻസിസ് എപ്പോഴോ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. ശീതകാലമായിരുന്നത്. നനച്ചിരിക്കാത്ത നേരത്താണ് മഞ്ഞു വീണത്. ഉടലിന് മുകളിലായി ഒരു ചെറിയ മഞ്ഞുമല രൂപപ്പെട്ടു. സഹോദരന്മാർ മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് വാതിക്കൽ തന്നെ ചെറിയൊരു മഞ്ഞുമല. അവർ ഗാർഡൻ ഫോർക്കെടുത്ത് മഞ്ഞുമല തട്ടിമാറ്റാൻ ശ്രമിക്കവേ പെട്ടെന്നൊരു നിലവിളി. രക്തം പൊടിയുന്ന ശരീരവുമായി ഇതാ ഫ്രാൻസിസ് പുറത്തു വന്നു. മറ്റുള്ളവർക്ക് വേണ്ടി നിണമണിഞ്ഞ് കാത്തിരിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നു. ഇതാണ് ഇന്നത്തെ സുവിശേഷ ചിന്ത. നാടോടികളായിരുന്ന ഇസ്രായേൽ ജനതയുടെ മുഖ്യ വരുമാന മാർഗം ആടുമേയ്ക്കലായിരുന്നു. അതിനാൽ ഇടയൻ എന്ന സങ്കല്പം അവരുടെ ജീവിതത്തിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ളതാണ് എന്നോർക്കണം. ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ ഈ രൂപകം വ്യാഖ്യാനിക്കപ്പെടാം. ചരിത്രപരമായോ സാമൂഹ്യ സഭാതലത്തിലോ അസ്തിത്വപരമായോ ഇത് വ്യാഖ്യാനിക്കപ്പെടാവുന്നതാണ്. ആദ്യമായി ചരിത്രപരമായ യേശുവാണ് നല്ലിടയൻ. ഞാൻ ഇടയനെ വെട്ടും, അപ്പോൾ ആടുകൾ ചിതറിപ്പോകും എന്ന പീഡാനുഭവത്തിന് തൊട്ടു മുൻപ് ക്രിസ്തുവല്ലേ പറഞ്ഞത്? തന്നെക്കുറിച്ചാണ് ആ പറച്ചിൽ. ചെറിയ അജഗണമേ എന്ന് ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്യുമ്പോഴും ഇടയൻ യേശു തന്നെയല്ലേ? അജഗണമായ മനുഷ്യവർഗത്തെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊതിതീരാതെ അവർക്കു വേണ്ടി ആത്മഹൂതി നടത്തിയ ഇടയൻ, നല്ലിടയൻ ചരിത്രത്തിൽ ക്രിസ്തുവാണ്, ക്രിസ്തു മാത്രമാണ്. മറ്റൊരു വ്യക്തിക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഏതൊരു മനുഷ്യനും ഇടയനാണ്, നല്ല ഇടയനാണ്. ജനത്തെക്കുറിച്ച് താൽപ്പര്യമുള്ളവരെല്ലാം ഇടയന്മാരായിരിക്കും. അത് ഏത് മേഖലയിലായിരുന്നാലും അവർക്ക് നല്ല ഇടയന്മാരായിരിക്കാനും സാധിക്കും. ഇടയദൗത്യം ഉത്ഭവിക്കുന്നത് ദൈവപിതാവിൽ നിന്നാണ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ദിവ്യസ്നേഹത്തിലുമാണ് അതിൻ്റെ ഉറവിടം കണ്ടെത്താനാകുന്നത്. ദൈവത്തിൻ്റെ ഹൃദയാകാശം കൈമുതലാക്കാത്തവർക്ക് ഇടയരാകുവാൻ യോഗ്യതയില്ല, സാധിക്കുകയില്ല. ക്രിസ്തു തനിക്ക് തന്നെ നൽകിയ നല്ലിടയൻ എന്ന വിശേഷണം അല്ലെങ്കിൽ നിർവചനം അവിടുത്തെ പീഡകളുടെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും വെളിച്ചത്തിൽ ഉണർവോടെ പുനർപരിശോധിക്കാൻ ഈ പെസഹാകാലം നമ്മെ ക്ഷണിക്കുകയാണ്. നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നു. പിതാവിൻ്റെ ഹിതം പൂർണ്ണമായും നിറവേറ്റിക്കൊണ്ട് കുരിശിൽ സ്വയാർപ്പണം ചെയ്തപ്പോഴാണ് ക്രിസ്തുവിൽ ഈ വാക്കുകൾ യാഥാർത്ഥ്യമായത്. ഇതിൽ നിന്നും ക്രിസ്തുവാണ് നല്ല ഇടയനെന്ന് നമുക്ക് വ്യക്തമാകുന്നു. പിതാവിനെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ സമർപ്പിക്കുന്നു. കൂലിക്കാരനായ ഇടയനിൽ നിന്നും വ്യത്യസ്തമായി ആടുകളുടെ നന്മയും ജീവനും പോഷണവുമല്ലാതെ മറ്റൊരു ചിന്തയുമില്ലാത്തവനാണ് നല്ലിടയൻ. അതിനാൽ ആ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരാൻ വേണ്ടി അയാൾ സ്വജീവൻ അർപ്പിക്കാൻ പോലും സന്നദ്ധനാകുന്നു. ഇന്നത്തെ ആദ്യ വായനയിൽ പൗലോശ്ലീഹായും യോഹന്നാനും സൻഹേദ്രിൻ്റെ മുന്നിൽ സുവിശേഷം പ്രസംഗിച്ച കഥയാണ് പറയുന്നത്. നടപടി പുസ്തകം അത് വിവരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മുടന്തനായവനെ അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തിയിട്ട് പത്രോസ് പറഞ്ഞത്, പണിക്കാർ ഉപേക്ഷിച്ച കല്ലിത മൂലക്കല്ലായി ഭവിച്ചിരിക്കുന്നു. നിങ്ങൾ കൊന്നവനെ ദൈവം ഉയർപ്പിച്ചു. രക്ഷ അവിടുന്നിലാണ്. ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി ഇനി യേശുനാമമല്ലാതെ മറ്റൊരു നാമമില്ല. അതിനാൽ ആ യേശുവിൻ്റെ നാമത്തിലാണ് ഈ മുടന്തനായവന് ഞങ്ങൾ സൗഖ്യം നൽകിയത് എന്നാണ് പത്രോശ്ലീഹ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് നാം ഒരിക്കലും ഭയപ്പെടരുത്. കാരണം നമ്മുടെ ജീവിതങ്ങൾ ഈ കൂട്ടായ്മയിൽ നിത്യവിനാശത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിന്നും ആരും നമ്മെ തട്ടിക്കൊണ്ടുപോകയില്ല. കാരണം ആർക്കും അവിടുത്തെ സ്നേഹത്തെ കീഴടക്കാനാവില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം അജയ്യമാണ്. സൃഷ്ടികളെ നിത്യതയുടെ ജീവനിൽ നിന്നും വലിച്ചിഴക്കുവാനും അപഹരിക്കാനും ദൈവത്തിൻ്റെ ബദ്ധശത്രുക്കളായ തിന്മയുടെ ശക്തികൾ നിരന്തരം ശ്രമിക്കുന്നുണ്ട് എന്നത് ശരിയാണ്. പൈശാചിക കുടിലതകൾക്കും വഞ്ചനാത്മകമായ മുഖസ്തുതിക്കുമായി നമ്മുടെ ആത്മാവിൻ്റെ കവാടങ്ങൾ തുറക്കാതിരുന്നാൽ തിന്മയുടെ ശക്തിക്ക് നാം ഒരിക്കലും കീഴ്പ്പെടേണ്ടി വരില്ല. തിന്മയുടെ ശക്തികളാൽ നാം അപഹരിക്കപ്പെടില്ല. നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ സ്വരം ശ്രവിച്ച് അത് വിശ്വസ്തതയോടെ അനുധാവനം ചെയ്തവൾ പരിശുദ്ധ കന്യകാമറിയമാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യരാകുവാനുള്ള വിളിയും ക്ഷണവും വിശ്വസ്തതയോടെ സ്വീകരിക്കുന്നതിനും അങ്ങനെ നാം ദൈവപിതാവിൻ്റെ സ്നേഹാർദ്രമായ കരങ്ങളുടെ സംരക്ഷണയിൽ എന്നും ആയിരിക്കുവാനും പരിശുദ്ധ അമ്മ കന്യകാമറിയം നമ്മെ തുണയ്ക്കട്ടെ, നമ്മെ എന്നും നയിക്കട്ടെ. Thank you.
രക്ഷിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ എന്റെ സ്നേഹം മുഖർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ. ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ. ജീവൻ ചൊരിഞ്ഞും പ്രാണൻ വെടിഞ്ഞും നിന്നെ കാത്തിടും. ിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. നിന്റെ ചാരേ സ്നേഹം പകർന്നെന്റെ സൗഖ്യം തരാ. മാറിൽ ചേർന്നെന്റെ സ്വന്തമാക്കാൻ ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ.
ഈ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്, രചന ഫാദർ റഫി പരിയാട്ടിശ്ശേരി, സംഗീതം ജെർസൻ ആന്റണി. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് പെസഹാകാലം നാലാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്. പങ്കുവച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ.